ആകെ തകർന്ന തരിപ്പണമായിരുന്ന ജീവിതത്തിൽ ഉത്തേജനത്തിൻ്റെ വിത്തുപാകിയ പ്രവാചകൻ ആയിരുന്നു സഖറിയാവ്. 70 വർഷം അന്യദേശത്ത് അടിമകളായി കഴിഞ്ഞിരുന്നതിന് ശേഷം അല്പം സ്വാതന്ത്ര്യം കിട്ടി മടങ്ങി വന്ന ജനം ക്ഷാമം കൊണ്ടും വരൾച്ച കൊണ്ടും സാമ്പത്തിക ബുദ്ധിമുട്ട് കൊണ്ടും ശത്രുക്കളുടെ എതിർപ്പുകൾ കൊണ്ടും മനം മടുത്ത് കഴിഞ്ഞുകൂടുമ്പോൾ ദൈവത്തിൻ്റെ വാഗ്ദത്തം പ്രവാചകന്മാരായ ഹഗ്ഗായിലൂടെയും സഖറിയാവിലൂടെയും ഉണ്ടായി. അവർ ജനത്തെ പ്രോത്സാഹിപ്പിച്ചു. അവർ പണിത ദേവാലയം ഒന്നുമില്ല എന്ന് പറഞ്ഞു ഭരിച്ചവരുടെ വാക്കുകൾക്ക് പ്രവാചകന്റെ ദർശനങ്ങൾ മറുപടിയായി. സഖറിയാവ് 10 ദർശനങ്ങൾ കാണുന്നതാണ് പ്രധാനമായും ആദ്യത്തെ വിഷയങ്ങൾ. സഖറിയാ പ്രവചനം 2-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം വരെ നാം പഠിച്ചു കഴിഞ്ഞു. പ്രവാചകൻ കണ്ട ആദ്യത്തെ ദർശനം ചുവന്ന കുതിരപ്പുറത്തിരിക്കുന്ന ഒരു പുരുഷനെയും മറ്റ് നിറങ്ങളുള്ള കുതിരകളുടെ പുറത്തിരിക്കുന്നവരെയും അത്രേ. 2-ാമത്തെ ദർശനം പ്രവാചകൻ കണ്ട 4 കൊമ്പുകളാണ്. 3-ാമത്തെ ദർശനം കൊമ്പുകളെ തകർത്ത 4 കൊല്ലന്മാരെ അത്രയും. 4-ാമത്തെ ദർശനം നാം പഠിക്കുവാൻ ആരംഭിച്ചതായിരുന്നു 2-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ ആരംഭിക്കുന്ന ആ ദർശനം അളവുനൂൽ പിടിച്ചിരിക്കുന്ന ഒരു പുരുഷനെ കുറിക്കുന്നതായിരുന്നു. നമുക്കിനിയും അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പ്രവേശിക്കാം. 2-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം മുതൽ നാം കാണുന്ന അളവുനൂൽ പിടിച്ചിരിക്കുന്ന മനുഷ്യൻ. 1-ഉം 2-ഉം വാക്യങ്ങൾ ഞാൻ വായിക്കട്ടെ. ഞാൻ പിന്നെയും തലപൊക്കി നോക്കിയപ്പോൾ കയ്യിൽ അളവുനൂൽ പിടിച്ചിരിക്കുന്ന ഒരു പുരുഷനെ കണ്ടു. നീ എവിടേക്ക് പോകുന്നു എന്ന് ഞാൻ ചോദിച്ചതിന് അവൻ, ഞാൻ യെരുശലേമിനെ അളന്ന് അതിൻ്റെ വീതി എന്തെന്നും നീളമെന്തെന്നും നോക്കുവാൻ പോകുന്നു എന്ന് എന്നോട് പറഞ്ഞു. നീ എവിടേക്ക് പോകുന്നു? സഖറിയാവിന് വളരെ താല്പര്യമുണ്ടായി. അവൻ ചോദിക്കുകയാണ്, ആ അളവുനൂൽ കൊണ്ട് നീ എവിടെ, എന്തിനുള്ള പുറപ്പാടാണ്? യെരുശലേമിനെ അളന്ന് അതിൻ്റെ വീതി എന്തെന്നും നീളമെന്തെന്നും നോക്കുവാൻ പോകുന്നു. അവൻ പറയുന്നത് ആ പട്ടണം വിസ്തൃതമാക്കേണ്ടിയിരിക്കുന്നു. സഖറിയാവിന്റെ സമയത്ത് അങ്ങനെ ചെയ്തു, അതുതന്നെ ഇന്നും ചെയ്തുകൊണ്ടിരിക്കുന്നു. നാളുകൾക്ക് മുൻപ് ആ പട്ടണത്തിന്റെ ചുറ്റുമതിലുകളെല്ലാം തകർക്കപ്പെട്ടു. പഴയ യെരുശലേം പട്ടണത്തിന്റെ ചുറ്റുമുള്ള എല്ലാ കുന്നിന്റെ നെറുകയിലും ഇന്ന് കെട്ടിട നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നടക്കുന്ന കെട്ടിട നിർമ്മാണ പ്രവർത്തനങ്ങൾ സഖറിയാവിന്റെ പ്രവചനത്തിന്റെ നിവർത്തീകരണമാകുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം ആ പറഞ്ഞത് ഭാവിയിൽ സംഭവിക്കുവാനിരിക്കുന്നതേ ഉള്ളൂ. ഒടുവിലായി ആ ജനത്തെ അവരുടെ രാജ്യത്തേക്ക് കൊണ്ടുവരിക എന്നുള്ള ദൈവത്തിന്റെ വാഗ്ദത്തത്തിന് ഒരു മാറ്റവും വരാതെ തന്നെ ഇപ്പോൾ ആ ദേശത്തായിരിക്കുന്ന യഹൂദന്മാരെ ഇസ്രായേൽ ദേശത്തു നിന്ന് വീണ്ടും ഓടിക്കാവുന്നതാണ്. ദൈവം ചെയ്യുവാൻ ആഗ്രഹിക്കുന്നതും വ്യക്തമായി അതുതന്നെയാണ്. ഇനിയും 3-ഉം 4-ഉം വാക്യങ്ങളിലേക്ക് വരുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്, എന്നാൽ എന്നോട് സംസാരിക്കുന്ന ദൂതൻ പുറത്തു വന്ന് അവനെ എതിരേൽപ്പാൻ മറ്റൊരു ദൂതനും പുറത്തു വന്നു. അവനോട് പറഞ്ഞത്, നീ വേഗം ചെന്ന് ഈ ബാല്യക്കാരനോട് സംസാരിച്ച് യെരുശലേം അതിലെ മനുഷ്യരുടെയും മൃഗങ്ങളുടെയും ബഹുത്വം നിമിത്തം മതിലില്ലാതെ തുറന്നു കിടക്കും എന്ന് പറയാം. നീ വേഗം ചെന്ന് ഈ ബാല്യക്കാരനോട് സംസാരിക്കുക. ബാല്യക്കാരൻ എന്നിവിടെ പറഞ്ഞിരിക്കുന്നത് സഖറിയാവിനെ ഉദ്ദേശിച്ചാകുന്നു എന്നത് വ്യക്തമാണ്. യെരുശലേം അതിലെ മനുഷ്യരുടെയും മൃഗങ്ങളുടെയും ബഹുത്വം നിമിത്തം മതിലില്ലാതെ തുറന്നു കിടക്കും. ഇന്ന് യെരുശലേമിന്റെ മതിൽ പഴയ പട്ടണത്തെ മാത്രമേ ചുറ്റിയിട്ടുള്ളൂ. പട്ടണത്തിന്റെ സിംഹഭാഗവും മതിലിന് വെളിയിലാണ്, ചുറ്റുമുള്ള കുന്നുകളിൽ പരന്നു കിടക്കുന്നു. ഭാവിയിൽ ഈ പ്രവചനം നിവർത്തിയാകുമ്പോഴും ഈ പറഞ്ഞതുപോലെ തന്നെ ആയിരിക്കും. 2 കാരണങ്ങളാൽ അന്ന് മതിലിന്റെ ആവശ്യമുണ്ടാകില്ല. 1-ാമതായി, ആധുനിക യുദ്ധ സാമഗ്രികൾക്ക് മതിലൊരു പ്രശ്നമല്ലല്ലോ. അതുകൊണ്ട് മതിൽ ഒരു വിധത്തിലും സംരക്ഷണമാകും എന്ന് വിശ്വസിക്കുവാൻ തരമില്ല. 2-ാമതായി, പട്ടണം മുഴുവൻ സമാധാനപൂർണമായിരിക്കുമല്ലോ. അതിൻ്റെ അർത്ഥം സമാധാന പ്രഭു ആയിരിക്കും പട്ടണത്തിൽ ഭരിക്കുന്നത്. സമാധാനമാകുന്നു എങ്കിൽ പിന്നെ ഒന്നിനെയും പേടിക്കേണ്ടതില്ലല്ലോ. 5-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, എന്നാൽ ഞാൻ അതിന് ചുറ്റും തീ മതിലായിരിക്കും, ഞാൻ അതിൻ്റെ നടുവിൽ മഹത്വമായിരിക്കും എന്ന് യഹോവയുടെ അരുളപ്പാട്. ഇന്ന് ആ പട്ടണത്തിൽ ഈ പറഞ്ഞത് ഒരു യാഥാർത്ഥ്യമല്ല. അവർക്ക് സഹായം മറ്റ് രാജ്യങ്ങളിൽ നിന്നുമാകുന്നു ഇപ്പോൾ ലഭിക്കുന്നത്. പക്ഷേ ദൈവം പറയുന്നു, ഭാവിയിൽ അവൻ അവർക്ക് ചുറ്റും തീ മതിലായിരിക്കും അത്രേ. ഇതിൻ്റെ അർത്ഥം ദൈവം അവരുടെ സംരക്ഷണമായിരിക്കുമെന്നത്രേ. പ്രിയ സുഹൃത്തെ, ദൈവം അവരെ സംരക്ഷിക്കുമ്പോൾ അതൊരു അസാധാരണ സംഭവമായിരിക്കും. അവൻ അവരുടെ സംരക്ഷണം മാത്രമല്ല, പിന്നെയോ അവൻ അവരുടെ നടുവിൽ ഉണ്ടായിരിക്കും. വേറൊരു വിധത്തിൽ പറഞ്ഞാൽ ദൈവത്തിൻ്റെ ഷെഖേന, അതെ ദൈവമഹത്വം, യെരുശലേം ദേവാലയത്തിലേക്ക് മടങ്ങി വരും. സെക്രിയാവിൻ്റെ കാലത്ത് പ്രവാസത്തിൽ നിന്നും മടങ്ങി വന്ന ശേഷിപ്പ് പണിത ചെറിയ ദേവാലയത്തിൽ ആ മഹത്വം ഉണ്ടായിരുന്നില്ല. പക്ഷേ ആകെ തകർന്നിരുന്ന ആ ചെറിയ ശേഷിപ്പിന് ദൈവം തൻ്റെ സംരക്ഷണം വാഗ്ദത്തം ചെയ്യുന്നു. അബ്രഹാം ലോത്തിനെ പറഞ്ഞയച്ചതിന് ശേഷം ദൈവം അബ്രഹാമിനോട് പറഞ്ഞ അതേ കാര്യമാകുന്നു യഥാർത്ഥത്തിൽ ഇവിടെയും പറയുന്നത്. ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ അതിപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നത്, അബ്രഹാമേ ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ പരിചയും നിന്റെ അതിമഹത്തായ പ്രതിഫലവുമാകുന്നു. ഇതിൻ്റെ അർത്ഥം ദൈവം അവരോട് വാഗ്ദത്തം ചെയ്തതെല്ലാം നിവർത്തിക്കും എന്നത്രേ. എത്ര വലിയ ആശ്വാസത്തിൻ്റെ വാക്കുകളാണ് നാം ഇവിടെ കാണുന്നത്. ദൈവത്തിൻ്റെ സംരക്ഷണം, ദൈവസാന്നിധ്യം, ദൈവത്തിൻ്റെ കരുതൽ, എല്ലാം എല്ലാം അവൻ തൻ്റെ മക്കൾക്ക് വാഗ്ദാനം ചെയ്യുന്നു. അന്ത്യകാല സംഭവങ്ങളെക്കുറിച്ച് വിശദീകരിക്കുന്ന ബൈബിളിലെ 4 പുസ്തകങ്ങൾ യെഹെസ്കേൽ, ദാനിയൽ, സക്കരിയാവ്, വെളിപ്പാട് എന്നിവയത്രേ. ഭൂമിയിൽ ക്രിസ്തുവിൻ്റെ രാജ്യം സ്ഥാപിക്കപ്പെടുന്ന ആ ഭാവിയിലേക്കാണ് അവ എല്ലാം ഒരുപോലെ നോക്കുന്നത്. വരുന്നതായ ആ മഹത്വത്തെ കാണിക്കുന്നതിനായി യെഹെസ്കേൽ പ്രവചനം 43-ാം അധ്യായത്തിൽ നിന്നും ഒരു ഭാഗം ഉദ്ധരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ക്രിസ്തുവിൻ്റെ വരവിനെയാണ് ഈ ഭാഗത്ത് വിശദീകരിക്കുന്നത്. അതെ, മശിഹ തൻ്റെ ദേവാലയത്തിലേക്ക് വരുന്നതിനെ. യെഹെസ്കേൽ പ്രവചനം 43-ാം അധ്യായത്തിൻ്റെ 1-ഉം 2-ഉം വാക്യങ്ങൾ ഞാനൊന്ന് വായിക്കാം, ശ്രദ്ധിച്ചാട്ടെ. യെഹെസ്കേൽ പ്രവചനം 43-ാം അധ്യായത്തിൻ്റെ 1-ഉം 2-ഉം വാക്യങ്ങൾ. അനന്തരം അവൻ എന്നെ ഗോപുരത്തിലേക്ക്, കിഴക്കോട്ടുള്ള ഗോപുരത്തിലേക്ക് തന്നെ കൊണ്ടിരുന്നു. അപ്പോൾ ഇസ്രായേലിൻ്റെ ദൈവത്തിൻ്റെ തേജസ് കിഴക്ക് വഴിയായി വന്നു. അതിൻ്റെ മുഴക്കം പെരുവെള്ളത്തിൻ്റെ ഇരച്ചിൽ പോലെയായിരുന്നു. ഭൂമി അവൻ്റെ തേജസ് കൊണ്ട് പ്രകാശിച്ചു. ഇത് കർത്താവായ യേശുക്രിസ്തു, അതെ മശിഹ, ദേവാലയത്തിലേക്ക് വരുന്നതാണ് കാണിക്കുന്നത്. അവൻ കിഴക്ക് നിന്നും വരുന്നു എന്ന് പറഞ്ഞിരിക്കുന്നത് പ്രത്യേകം ശ്രദ്ധിച്ചാലും ഈ കാരണത്താൽ അത്രേ യെരുശലേം മതിലിലെ കിഴക്കേ ഗോപുരം ഇപ്പോൾ അടച്ച് മുദ്ര വെക്കപ്പെട്ടതെങ്കിലും ഇന്നും വളരെ പ്രധാനപ്പെട്ടതായി കണക്കാക്കപ്പെടുന്നത്. ഈ പ്രവചനം നിവൃത്തിയാകുമ്പോൾ തങ്ങൾ മരണത്തിൽ നിന്നും ഉയർത്തെഴുന്നേൽക്കുമെന്ന് വിശ്വസിക്കുന്നത് കൊണ്ടാണ് ആയിരക്കണക്കിന് ഇസ്രായേലരുടെ ശവകുടീരങ്ങളിൽ കിഴക്കേ ഗോപുരത്തിങ്കിലേക്ക് മുഖം തിരിച്ച് ശവശരീരങ്ങൾ അടക്കം ചെയ്തിരിക്കുന്നത്. മശിഹ വരുമ്പോൾ അവർക്കാദ്യം കാണണം, അവൻ്റെ സന്നിധിയിലെത്തണം എന്ന ചിന്ത. ഇന്നും അനേകർ അങ്ങനെ ചെയ്യുന്നുണ്ട്. പക്ഷേ ക്രിസ്തുവിൻ്റെ വരവിങ്കൽ ചേർക്കപ്പെടുവാൻ അടക്കം ചെയ്തപ്പോൾ മുഖം എങ്ങോട്ടായിരുന്നു, തല എങ്ങോട്ടായിരുന്നു എന്നതല്ല പ്രധാനപ്പെട്ട കാര്യമെന്ന് ഓർക്കുക. ക്രിസ്തുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവർക്ക് മാത്രമേ അവൻ്റെ വരവിങ്കൽ അവനോടുകൂടി ചേർക്കപ്പെടുവാൻ സാധിക്കൂ. വെറുതെ അതും ഇതും ചിന്തിച്ച് ആയുസ് പാഴാക്കരുതേ. ഇനി നമുക്ക് യെഹെസ്കേൽ പ്രവചനം 43-ാം അധ്യായത്തിൻ്റെ 3 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ ഒന്ന് ശ്രദ്ധിക്കാം. അതും നേരത്തെ വായിച്ചതിനോട് ചേർന്ന് ചിന്തിക്കേണ്ടതാണ്. 3 മുതൽ 7 വരെ. ഇത് ഞാൻ കണ്ട ദർശനം പോലെയായിരുന്നു. നഗരത്തെ നശിപ്പിപ്പാൻ ഞാൻ വന്നപ്പോൾ കണ്ട ദർശനം പോലെ തന്നെ. ഈ ദർശനങ്ങൾ കെബാർ നദീ തീരത്തു വച്ച് ഞാൻ കണ്ട ദർശനം പോലെയായിരുന്നു. അപ്പോൾ ഞാൻ കവിണു വീണു. യഹോവയുടെ തേജസ് കിഴക്കോട്ട് ദർശനമുള്ള ഗോപുരത്തിങ്കൽ കൂടി ആലയത്തിലേക്ക് പ്രവേശിച്ചു. ആത്മാവ് എന്നെ എടുത്ത് അകത്തെ പ്രാകാരത്തിലേക്ക് കൊണ്ടുവന്നു. യഹോവയുടെ തേജസ് ആലയത്തെ നിറച്ചിരുന്നു. ആ പുരുഷൻ എൻ്റെ അടുക്കൽ നിൽക്കുമ്പോൾ ആലയത്തിൽ നിന്ന് ഒരുത്തൻ എന്നോട് സംസാരിക്കുന്നത് ഞാൻ കേട്ടു. അവൻ എന്നോട് അരുളി ചെയ്തത്, മനുഷ്യപുത്ര, ഇത് ഞാൻ എന്നേക്കും ഇസ്രായേൽ മക്കളുടെ മധ്യേ വസിക്കുന്ന എൻ്റെ സിംഹാസനത്തിൻ്റെ സ്ഥലവും എൻ്റെ കാലടികളുടെ സ്ഥലവുമാകുന്നു. ഇസ്രായേൽ ഗ്രഹമെങ്കിലും അവരുടെ രാജാക്കന്മാരെങ്കിലും തങ്ങളുടെ പരസംഗം കൊണ്ടും പൂജാഗിരികളിലെ തങ്ങളുടെ രാജാക്കന്മാരുടെ ശവങ്ങൾ കൊണ്ടും എനിക്കും അവർക്കും ഇടയിൽ ഒരു ചുവർ മാത്രം ഉണ്ടായിരിക്കത്തക്കവണ്ണം തങ്ങളുടെ ഉമ്മരപ്പടി എൻ്റെ ഉമ്മരപ്പടിയും തങ്ങളുടെ കട്ടിള എൻ്റെ കട്ടിളയും ആക്കുന്നത് കൊണ്ടും എൻ്റെ വിശുദ്ധ നാമത്തെ ഇനി അശുദ്ധമാക്കേണ്ടതല്ല. ഇവിടെ പ്രത്യേകം ശ്രദ്ധിച്ചേ, ഞാൻ എന്നേക്കും ഇസ്രായേൽ മക്കളുടെ മധ്യേ വസിക്കും എന്നാണ് പറയുന്നത്. എന്നേക്കും എന്നത് വളരെ നീണ്ട ഒരു സമയമാകുന്നു. പ്രിയ സുഹൃത്തേ, യെഹെസ്കേലിൻ്റെ കാലത്ത് നിവൃത്തിയായി കാണാത്ത ഒരു പ്രവചനം അത്രേ ഇത്. പക്ഷേ ഇത് യുഗങ്ങളിലൂടെ സഹസ്രാബ്ദ വാഴ്ചയെ കാണുന്നു. അതെ, ക്രിസ്തു ഭൂമിയിലേക്ക് വന്ന് തന്റെ രാജ്യം സ്ഥാപിക്കുന്ന സമയം. സക്രിയാവ് എന്താണ് പ്രവചിച്ചതെന്ന് വീണ്ടും ഇപ്പോൾ ഒന്നുകൂടി ശ്രദ്ധിച്ചു വായിച്ചേ. എന്നാൽ ഞാൻ അതിന് ചുറ്റും തീമതിലായിരിക്കും, ഞാൻ അതിൻ്റെ നടുവിൽ മഹത്വമായിരിക്കും എന്ന് യഹോവയുടെ അരുളപ്പാട്. രണ്ടാം അധ്യായത്തിന്റെ ആറാം വാക്യത്തിൽ നാം വായിക്കുന്ന സക്രിയ പ്രവചനം, രണ്ടാം അധ്യായത്തിന്റെ ആറാം വാക്യം, ഹേ ഹേ വടക്കേ ദേശം വിട്ടോടുവീൻ എന്ന് യഹോവയുടെ അരുളപ്പാട്, ഞാൻ നിങ്ങളെ ആകാശത്തിന്റെ നാല് കാറ്റുപോലെ ചിതറിച്ചിരിക്കുന്നുവല്ലോ എന്ന് യഹോവയുടെ അരുളപ്പാട്. ഹേ ഹേ എന്നത് ശ്രദ്ധിക്കുവാനുള്ള ഒരു ആഹ്വാനം അത്രേ. ഒരു ഹേ മതിയായിരുന്നില്ലേ? പക്ഷേ രണ്ട് ഹേ വന്നതുകൊണ്ട് അതിന്റെ അർത്ഥം അവൻ വളരെ പ്രധാനപ്പെട്ട എന്തോ തിടുക്കത്തിൽ പറയുവാൻ പോകുന്നു എന്നാണ്. ഈ ഭാഗത്തൊരു മുന്നറിയിപ്പാണ് നൽകുന്നത്, വടക്കേ ദേശം വിട്ടോടുവിൻ. അടുത്ത വാക്യത്തിൽ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും വടക്കേ ദേശം എന്ന് പറഞ്ഞിരിക്കുന്നത് ബാബിലോൺ ആകുന്നു എന്ന്. യഥാർത്ഥത്തിൽ ബാബിലോൺ പലസ്തീന്റെ സൂക്ഷ്മം വടക്കല്ല, അല്പം വടക്ക് കിഴക്ക് മാറിയത്രേ. എന്നിരുന്നാലും ഈ രാജ്യത്തെ വടക്കേ ദേശം എന്നായിരുന്നു ഇസ്രായേലിയർ വിളിച്ചിരുന്നത്. അതിന്റെ പ്രധാന കാരണം ആ രാജ്യത്തു നിന്നുള്ള സൈന്യവും വ്യാപാരികളും മറ്റും യെരുശലേമിലേക്ക് വന്നിരുന്നത് വടക്കു കൂടിയായിരുന്നു. ഞാൻ നിങ്ങളെ ആകാശത്തിന്റെ നാല് കാറ്റുപോലെ ചിതറിച്ചിരിക്കുന്നുവല്ലോ എന്ന് യഹോവയുടെ അരുളപ്പാട്. ചരിത്രപരമായുള്ള ബാബിലോൺ ഈ പ്രവചനത്തിന് ശേഷം രണ്ടു വർഷം കഴിഞ്ഞപ്പോൾ തകർന്നെങ്കിലും ഒടുവിലത്തെ നിവൃത്തീകരണം അന്ത്യനാളുകളിലായിരിക്കും. അതായത് ലോകമെമ്പാടും ചിതറിപ്പോയ അവരെ എല്ലായിടത്തു നിന്നും വീണ്ടും ചേർക്കും. രണ്ടാം അധ്യായത്തിന്റെ ഏഴാം വാക്യത്തിൽ നാം വായിക്കുന്നത്, ഹേ ബാബേൽ പുത്രിയുടെ അടുക്കൽ പാർക്കുന്ന സിയോനെ ചാടിപ്പോക. ഇതിന്റെ അർത്ഥം ബാബിലോണിൽ നിന്നും വെളിയിൽ പോകുക എന്നത്രേ. എന്തുകൊണ്ട്? കാരണം ബാബിലോൺ വീഴുവാൻ പോകുന്നു, ദൈവം അതിനെ തകർത്ത് കളയുവാൻ പോകുന്നു. നേരത്തെ നാം പഠിച്ച രണ്ട് ദർശനങ്ങളായ കൊമ്പുകളും പണിക്കാരും എന്നത് ഞാൻ ഒന്ന് മറിച്ച് പറയുവാൻ പോവുകയാണ്. ആദ്യത്തെ കൊമ്പ് ബാബിലോൺ ആകുന്നുവല്ലോ, ഇനിയും ആദ്യത്തെ പണിക്കാരൻ അതായത് മേദ്യ പാർശ്യ സാമ്രാജ്യം ശക്തി പ്രാപിച്ചു വരുന്നു. അവർ ബാബിലോണിനെ തകർത്ത് തരിപ്പണമാക്കും. പക്ഷേ മേദ്യ പാർശ്യ സാമ്രാജ്യം ഒരു വൻ ശക്തിയായി തീരുകയും അവൻ ദൈവത്തിന്റെ ജനത്തെ പീഡിപ്പിക്കുകയും ചെയ്യും. അതുകൊണ്ട് ദൈവം വേറൊരു പണിക്കാരനെ കൊണ്ടുവന്ന് ആ രാഷ്ട്രത്തെ നീക്കിക്കളയും. ആ പണിക്കാരൻ ഗ്രീസ് ആയിരിക്കും. അതിനുശേഷം ഗ്രീസ് അഹങ്കാരിയായ ഒരു രാജ്യമാകും. മഹാനായ അലക്സാണ്ടറുടെ വിഭജിക്കപ്പെട്ട സാമ്രാജ്യത്തിൽ നിന്നും വരുന്നതായ ആന്റിയോക്കസ് എപ്പിഫാനസ് എന്ന ഭരണാധിപന്റെ കീഴിൽ ഇസ്രായേൽ കഠിനമായി പീഡിപ്പിക്കപ്പെടും. അതിനുശേഷം ദൈവം അടുത്ത ഒരു പണിക്കാരനെ എഴുന്നേൽപ്പിക്കും, അത് റോം. അവൻ ഗ്രീസിന്റെ ശക്തിയെ തകർത്ത് കളയും. റോമൻ സാമ്രാജ്യം ഒരു വൻ ശക്തിയാകുമ്പോൾ അവരെ തകർത്ത് കളയുന്ന പണിക്കാരൻ ആരാകുന്നു? ചരിത്രം പറയുന്നത് റോമൻ സാമ്രാജ്യം തകർന്നു എന്നാണ്. പക്ഷേ പ്രവചനം പറയുന്നത് അന്ത്യനാളുകളിൽ അത് വീണ്ടും ഒന്നിച്ചുയർന്നു വരുമെന്നത്രേ. അപ്പോൾ ആരാകുന്നു അതിനെ തകർക്കുന്നത്? അതിനുവേണ്ടി കർത്താവായ യേശു ക്രിസ്തു സ്വർഗത്തിൽ നിന്നും വരുവാൻ പോകുന്നു. അവിടുന്ന് നസറേത്തിലെ തച്ചനാകുന്നു. അവന്റെ കൈവശം അളവുപോലുമുണ്ട്. അവിടുന്ന് എതിർ ക്രിസ്തുവിനെയും അവന്റെ രാജ്യത്തെയും തകർക്കും. അതിനുശേഷം ക്രിസ്തു തന്റെ രാജ്യം ഭൂമിയിൽ സ്ഥാപിക്കും. ഇതാകുന്നു ഈ ദർശനങ്ങളിൽ നമുക്ക് നൽകിയിരിക്കുന്ന ചിത്രം. അതുകൊണ്ട് ഈ ദർശനങ്ങൾ വളരെ പ്രധാനപ്പെട്ടതായി നമുക്ക് കാണുവാൻ സാധിക്കും. എട്ടാം വാക്യത്തിൽ നാം വായിക്കുന്ന, സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, നിങ്ങളോട് കവർച്ച ചെയ്ത ജാതികളുടെ അടുക്കൽ അവൻ എന്നെ മഹത്വത്തിനായി അയച്ചിരിക്കുന്നു. നിങ്ങളെ തൊടുന്നവൻ അവന്റെ കൺമണിയെ തൊടുന്നു. ഹാ, എത്ര ആശ്വാസം നൽകുന്ന വചനമല്ലേ. അവന്റെ കൺമണി എന്നത് അസാധാരണമായ ഒരു പ്രയോഗം അത്രേ. ഇത് തന്നെ തിരുവചനത്തിൽ മറ്റു ഭാഗങ്ങളിലും പ്രയോഗിച്ചിട്ടുണ്ട്. കണ്ണിന്റെ കൃഷ്ണമണി എന്നതാകുന്നു ഇവിടുത്തെ അർത്ഥം. വിലയേറിയ വസ്തു എന്നത് കാണിക്കുന്നതിനാണല്ലോ കണ്ണിന്റെ കൃഷ്ണമണി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഏറ്റവും വേഗത്തിൽ കേട് സംഭവിക്കുവാൻ സാധ്യതയുള്ളതിനാൽ ഏറ്റവും അധികം സംരക്ഷണം ആവശ്യമുള്ള ഭാഗവും ഇത് തന്നെയാണ്. ദൈവമായ കർത്താവിന് ഇസ്രായേൽ ഇതുപോലെയാകുന്നു. അതെ, തന്റെ മക്കളാകുന്ന ഓരോരുത്തരും ദൈവത്തിന് അപ്രകാരം വിലയുള്ളവരാണ്. താങ്കൾ ആ പദവിയിൽ ആയിട്ടുണ്ടോ? ആ ഉറപ്പുണ്ടോ സുഹൃത്തെ? ഒൻപതാം വാക്യത്തിൽ നാം വായിക്കുന്നത്, ഞാൻ അവരുടെ നേരെ കൈകുലുക്കും, അവർ തങ്ങളുടെ ദാസന്മാർക്ക് കവർച്ചയായിത്തീരും. സൈന്യങ്ങളുടെ യഹോവ എന്നെ അയച്ചിരിക്കുന്നു എന്ന് നിങ്ങൾ അറിയുകയും ചെയ്യും. ഞാൻ അവരുടെ നേരെ കൈകുലുക്കുമെന്ന് അതിന്റെ അർത്ഥം തന്റെ ജനത്തിന്റെ ശത്രുക്കൾക്കെതിരായി ദൈവം ചെയ്യേണ്ട ഒരേ ഒരു കാര്യം അവരെ ഭയപ്പെടുത്തി കൈയൊന്ന് കുലുക്കിയാൽ മതിയാകും, അതിനുള്ളതേ ഉള്ളൂ. അവർ തങ്ങളുടെ ദാസന്മാർക്ക് കവർച്ചയായിത്തീരും. ഒരിക്കൽ അവരുടെ ദാസന്മാരായിരുന്നവർ അവരുടെ യജമാനന്മാരാകും. അടുത്തതായി നാം കാണുവാൻ പോകുന്നത് തിരുവചനത്തിലെ അതിപ്രധാന പ്രവചനങ്ങളിൽ ഒന്നാണ്, 10-ാം വാക്യത്തിൽ. 10-ാം വാക്യം നോക്കിക്കാട്ടെ. സിയൻ പുത്രിയെ ഘോഷിച്ചുല്ലസിച്ച് സന്തോഷിക്ക, ഇതാ ഞാൻ വരുന്നു, ഞാൻ നിന്റെ മധ്യെ വസിക്കും എന്ന് യഹോവയുടെ അരുളപ്പാട്. സിയോൻ പുത്രിയെ ഘോഷിച്ചുല്ലസിച്ച് സന്തോഷിക്കാം. യെരുശലേമിലുള്ള ഒരു കുന്നാകുന്നു സിയോൻ. ഇവിടെ പറഞ്ഞിരിക്കുന്ന സിയോനെ ലോകത്തിന്റെ മറ്റു ഭാഗങ്ങളിലുമുള്ള ഏതെങ്കിലും സ്ഥലമായി ചിത്രീകരിക്കുവാൻ ശ്രമിക്കുന്ന അനേകം തെറ്റായ പഠിപ്പിക്കലുകൾ ഉള്ളത് വളരെ നാം സൂക്ഷിക്കണം. ദൈവം സിയോൻ എന്ന് പറയുമ്പോൾ പലസ്തീനിലുള്ള സിയോൻ അല്ലാതെ മറ്റൊരു സ്ഥലവുമല്ല ദൈവം ഉദ്ദേശിക്കുന്നത്. ഇസ്രായേലിനോട് പറഞ്ഞിരിക്കുന്ന ഇതുപോലെയുള്ള പ്രവചന ഭാഗങ്ങൾ എടുത്ത് നാമുമായി ബന്ധപ്പെടുത്തി വ്യാഖ്യാനിക്കുക എന്ന വലിയ ഒരു അപകടം തുടർച്ചയായി കാണുവാൻ കഴിയുന്നുണ്ട് എന്നോർക്കണം. എന്നെ തെറ്റിദ്ധരിക്കാതെ ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്കണമേ. തീർച്ചയായും ഇതിൽ പറഞ്ഞിരിക്കുന്ന വലിയ പ്രമാണങ്ങളെ എടുത്ത് നമ്മുടെ സമൂഹത്തിനു വേണ്ടിയോ രാജ്യത്തിനു വേണ്ടിയോ വ്യക്തിപരമായോ പ്രയോഗിക്കാവുന്നതാണ്. അവ അതിനു വേണ്ടിയിട്ടുള്ളത് ആകുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പക്ഷേ ദൈവം ഭൂമിശാസ്ത്രപരമായി സംസാരിക്കുമ്പോൾ അവിടുന്ന് പറയുന്നത് അതുപോലെ തന്നെ അവൻ അർത്ഥമാക്കുന്നുണ്ട്. അതിനെ നാം വ്യാഖ്യാനിക്കുവാൻ പോകേണ്ടതില്ല. ചിലരുടെ വാദം, പക്ഷേ ഇതൊരു ദർശനമല്ലേ എന്നാണ്. അത് സത്യമാണ്. പക്ഷേ യഥാർത്ഥത്തിൽ ഇവിടെ നാം കാണുന്നത് എന്താണ്? യാഥാർത്ഥ്യത്തിന്റെ ദർശനമാകുന്നു എന്നോർക്കണം. അതുകൊണ്ട് സിയോൻ പുത്രി എന്നത് ഇസ്രായേൽ രാജ്യത്തെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ഈ ഭാഗം മറ്റാരെക്കുറിച്ചും അല്ല എന്നത് തീർച്ചയാണ്. ഇവിടെ പറയുന്നു, ഇതാ ഞാൻ വരുന്നു, ഞാൻ നിന്റെ മധ്യെ വസിക്കും എന്ന് യഹോവയുടെ അരുളപ്പാട്. ദൈവം കൃത്യമായി ഇങ്ങനെ തന്നെയാണ് അർത്ഥമാക്കുന്നത്. ഭൂമിയിൽ സിയോൻ എന്ന ആ സ്ഥാനത്ത് തന്നെ വരുവാൻ അവൻ ആഗ്രഹിക്കുന്നു. അതെ, അവിടെയുള്ള ഒരു പ്രത്യേക വിഭാഗം ആളുകളുടെ അടുത്തേക്ക്. ഇസ്രായേൽ, അതെ സിയോൻ പുത്രി. 11-ഉം 12-ഉം വാക്യങ്ങൾ കൂടി ഞാൻ വായിക്കട്ടെ. അന്നാളിൽ പല ജാതികളും യഹോവയോട് ചേർന്ന് എനിക്ക് ജനമായിത്തീരും. ഞാൻ നിന്റെ മധ്യെ വസിക്കും. സൈന്യങ്ങളുടെ യഹോവ എന്നെ നിന്റെ അടുക്കൽ അയച്ചിരിക്കുന്നു എന്ന് നീ അറിയുകയും ചെയ്യും. യഹോവ വിശുദ്ധ ദേശത്തെ യഹൂദയെ തന്റെ ഓഹരിയായി കൈവശമാക്കുകയും യെരുശലേമിനെ വീണ്ടും തിരഞ്ഞെടുക്കുകയും ചെയ്യും. അന്നാളിൽ പല ജാതികളും യഹോവയോട് ചേർന്ന് എനിക്ക് ജനമായിത്തീരും. പ്രത്യേകം ശ്രദ്ധിച്ച്, ഇസ്രായേൽ മാത്രമല്ല, അന്ന് പല ജാതികളും ക്രിസ്തുവിങ്കിലേക്ക് തിരിയും, യഹോവയോട് ചേരും. ഇതുകൊണ്ട് വിശ്വാസത്തിലും ആത്മീയ അനുഭവങ്ങളിലും ക്രിസ്തുവിനോട് ചേരുന്ന അവസ്ഥയാകുന്നു അർത്ഥമാക്കുന്നത് എന്ന് ഞാൻ ഓർപ്പിക്കട്ടെ. യഹോവ വിശുദ്ധ ദേശത്തെ യഹൂദയെ തന്റെ ഓഹരിയായി കൈവശമാക്കും. പല ജാതികൾ മാനസാന്തരപ്പെട്ട് ക്രിസ്തുവിങ്കിലേക്ക് ചേർന്നു എന്നതുകൊണ്ട് യഹൂദയോടുള്ള ദൈവത്തിന്റെ വാഗ്ദത്തം നിറവേറ്റപ്പെടാതെ പോകും എന്ന് കരുതരുത്. സക്രിയാവ് തന്റെ ജനത്തെ വീണ്ടും ഓർപ്പിക്കുന്നത് എന്തെന്നാൽ അവർ ദൈവത്തിന്റെ സ്വത്തും ഓഹരിയുമാകുന്നു എന്നാണ്. വിശുദ്ധ ദേശത്ത് തന്റെ ഓഹരിയായി എന്നാണ് നാം വായിച്ചത്. ദൈവത്തിന്റെ തിരുവചനമാകുന്ന ബൈബിളിൽ വിശുദ്ധ ദേശം എന്നുപയോഗിച്ചിരിക്കുന്ന ഒരേ ഒരു ഭാഗം ഇതാണ്. ഇന്നത് വിശുദ്ധിയുള്ള സ്ഥലം അല്ലെന്ന് ഓർക്കണം. ചിലരുടെ വാദം, കർത്താവ് ആ ദേശത്തുകൂടി ഒരിക്കൽ നടന്നതിനാൽ ഇന്നും അത് വിശുദ്ധ നാടാകുന്നു എന്നാണ്. അങ്ങനെ വിശ്വസിക്കുവാൻ എനിക്ക് പ്രയാസമുണ്ട്. ഇനിയും ഒരിക്കൽ അത് വീണ്ടും വിശുദ്ധമാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അതെ, ക്രിസ്തു വീണ്ടും വന്ന് അവിടെ ഭരണം നടത്തുമ്പോൾ. വേറൊരു കാര്യം നാം വായിച്ചത്, യെരുശലേമിനെ വീണ്ടും തിരഞ്ഞെടുക്കുകയും ചെയ്യും. ഇതിന്റെ അർത്ഥം അവൻ ഇപ്പോൾ യെരുശലേമിനെ തിരഞ്ഞെടുക്കുന്നില്ല എന്നത്രേ. പക്ഷേ അവൻ തിരഞ്ഞെടുത്ത് കഴിയുമ്പോൾ ഭൂമിയെ ഭരിക്കുന്നത് അവിടെ നിന്നും ആയിരിക്കും. ഭൂമിയുടെ തലസ്ഥാനം എന്ന് വേണമെങ്കിൽ വിളിക്കാം. ഓർക്കുക, ഒരു പ്രവചനവും സ്വയമായി വ്യാഖ്യാനിക്കാവുന്നതല്ല. അത് മറ്റ് വേദഭാഗങ്ങളുമായി ചേർന്നു പോകണം. അതുകൊണ്ട് സഖര്യ പ്രവചനത്തിൽ നാം വായിച്ച ഭാഗത്തോട് സമമായുള്ള ഒരു ഭാഗത്തേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കട്ടെ. യെശയ്യാ പ്രവചനം 2-ാം അധ്യായത്തിന്റെ 2-ഉം 3-ഉം വാക്യങ്ങളിലാണ് നാം അത് കാണുന്നത്. ഇവയെല്ലാം വളരെ മുൻപോട്ട് നോക്കി സഹസ്രാബ്ദ വാഴ്ചയുടെ സമയത്തെ ആകുന്നു കാണിക്കുന്നത്. ഇനിയും 2-ാം അധ്യായത്തിന്റെ 13-ാം വാക്യം കൂടി നോക്കിക്കാട്ട്. സകല ജഡവുമായുള്ള ഒരു യഹോവയുടെ മുമ്പിൽ മിണ്ടാതിരിപ്പീൻ. അവൻ തന്റെ വിശുദ്ധ നിവാസത്തിൽ നിന്ന് എഴുന്നരളിയിരിക്കുന്നു. അന്നാളിൽ ഭൂമി മുഴുവൻ മിണ്ടാതെ ഇരിക്കും, കാരണം ദൈവം തന്റെ വിശുദ്ധ മന്ദിരത്തിലുണ്ട്. സഹസ്രാബ്ദ വാഴ്ചയുടെ സമയത്ത് ഭൂമിയിലുള്ള തൻ്റെ കാണപ്പെടുന്നതായ സാന്നിധ്യത്തെ കണ്ടുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്. ഭാവിയെക്കുറിച്ചുള്ള ഈ പ്രസ്താവന തീർച്ചയായും സക്കരിയാവിൻ്റെ സമയത്ത് ജീവിച്ചിരുന്ന ജനങ്ങൾക്ക് വലിയ പ്രോത്സാഹനമായിരുന്നിരിക്കണം. ഇന്ന് നമുക്കും അത് വലിയ ഉത്തേജനമാകണം. നമ്മെ ഓരോരുത്തരെയും കുറിച്ച് ദൈവത്തിനൊരു പ്ലാനും പദ്ധതിയുമുണ്ട്. താങ്കളുടെ ജീവിതത്തിലും എൻ്റെ ജീവിതത്തിലും അവൻ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. തനിക്ക് പ്രസാദമുള്ളത് ചിന്തിക്കുവാനും പ്രവർത്തിക്കുവാനുമായി ദൈവം നമ്മുടെ ജീവിതത്തിൽ ക്രിയ ചെയ്യുന്നു. അവൻ്റെ കാൽച്ചുവടുകളിൽ കാൽവയ്പ്പാനും അവൻ പോകുന്ന അതേ ദിശയിൽ പോകുവാനും നമുക്ക് നമ്മെ തന്നെ ഭരമേൽപ്പിക്കാം.